ഓരോ അധ്യായങ്ങളിലും അസാധാരണങ്ങളായ ചില ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുമെന്നും അപ്രകാരത്തിലുള്ള ഒരു ഭാഗമാണ് 6-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളെന്നും നാം കഴിഞ്ഞ ദിവസം മനസ്സിലാക്കി. എന്നിട്ട് 6-ാം വാക്യം നാം പഠിക്കുകയും ചെയ്തു. അതിൽ എങ്ങനെ ഒരു വ്യക്തി ഈശ്വരനെ സമീപിക്കുമെന്നും അതിനുവേണ്ടി താൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെന്നുമെല്ലാം സാധാരണയായി മനുഷ്യർ ചോദിക്കുന്ന ചോദ്യം നാം കണ്ടു. ഈ ഭാഗത്ത് 4 ചോദ്യങ്ങളാണ് ഉള്ളതെന്ന് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. അതിൽ 3 എണ്ണം നാം ചിന്തിച്ചു കഴിഞ്ഞു. 7-ാം വാക്യത്തിലാണ് 2 ചോദ്യങ്ങൾ നാം കാണുന്നത്. 6-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം ഞാൻ ഒരു പ്രാവശ്യം കൂടി വായിക്കാം. 1000 1000 ആട്ടുകൊറ്റനിലും 10000 10000 തൈലനദിയിലും യഹോവ പ്രസാദിക്കുമോ? എന്റെ അതിക്രമത്തിനു വേണ്ടി ഞാൻ എന്റെ ആദ്യജാതനെയും ഞാൻ ചെയ്ത പാപത്തിനു വേണ്ടി എന്റെ ഉദരഫലത്തെയും കൊടുക്കണമോ? 1000 1000 ആട്ടുകൊറ്റനിലും 10000 10000 തൈലനദിയിലും യഹോവ പ്രസാദിക്കുമോ? ഞാൻ പറഞ്ഞല്ലോ, ഇത് 3-ാമത്തെ ചോദ്യമാണ്. വളരെ വലിയ ഔദാര്യത്തെ ഇവിടെ കാണിക്കുന്നു. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ ജനം ചോദിക്കുകയാണ്, ഞങ്ങൾ ദൈവത്തിന് വേണ്ടി അത്രമാത്രം ഒന്നും ചെയ്യാത്തതാണോ പ്രശ്നം? ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഞങ്ങൾ കുറെ കൂടി എന്തെങ്കിലുമൊക്കെ കൊടുക്കട്ടെ? ഇന്നും മനുഷ്യർ ഇങ്ങനെ ചിന്തിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവം നമുക്കുള്ള വകകളല്ല ആഗ്രഹിക്കുന്നത്, അവൻ ആഗ്രഹിക്കുന്നത് നമ്മെയാണ്. ദൈവിക കാര്യങ്ങൾക്ക് പണം കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞില്ല. കൊടുക്കണം, എത്രയധികം കൊടുക്കാമോ അത്രയധികം കൊടുക്കണം. അനുഗ്രഹം ലഭിക്കാനല്ല, നമുക്ക് 100 ഇരട്ടി കിട്ടാനല്ല, പിന്നെയോ ദൈവിക ആവശ്യങ്ങൾ നടക്കുവാൻ, സുവിശേഷ വേലയ്ക്ക് വേണ്ടി. അതാണല്ലോ പ്രഥമമായും ചെയ്യുന്നത്. ആദ്യം ചെയ്യേണ്ടത് എന്നെ ദൈവത്തിന് കൊടുക്കുകയാണ്. എന്നെ നൽകാതെ എനിക്കുള്ള വകകൾ ഈശ്വരൻ ആവശ്യമില്ല. എന്നെ നൽകുമ്പോൾ എനിക്കുള്ളതെല്ലാം അവിടുത്തേതാണല്ലോ. പിന്നെ ഞാൻ ഇത് പറഞ്ഞു മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടാ. ദൈവകരങ്ങളിലേക്ക് നൽകുന്നവർ അനുഭവിച്ചറിയേണ്ട കാര്യമാകുന്നു എന്നോർപ്പിക്കട്ടെ. എൻ്റെ പിതാവിൻ്റെ എന്തെങ്കിലും ആവശ്യം ഞാൻ നിറവേറ്റുന്നത് അദ്ദേഹം എനിക്ക് തരുവാനുള്ള, എനിക്ക് കിട്ടുവാനുള്ള വീരം നോക്കിയിട്ടാണെങ്കിൽ എന്നോളം ദുഷ്ടൻ വേറെ ആരാണുള്ളത്? ഞാൻ ചെയ്യുന്നത് സ്നേഹം ഒന്നുകൊണ്ടും മാത്രമാണ്. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ പ്രത്യേകമായി പറഞ്ഞിരിക്കുന്നത്, നാം എത്രമാത്രം ദൈവത്തിന് കൊടുക്കുന്നു, അല്ലെങ്കിൽ ആ കണക്കിനേക്കാൾ ദൈവം നോക്കുന്നത് നാം എത്രമാത്രം നമുക്ക് വേണ്ടി വെക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് അത്യാവശ്യത്തിനുള്ളതൊക്കെ എടുത്തതിന് ശേഷം ബാക്കി മുഴുവൻ ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കണമെന്നാണ് പുതിയ നിയമത്തിൽ നാം കാണുന്നത്. കാരണം ഇന്നും ഈ സുവിശേഷം അറിയാത്ത 1000 കോടികൾ നമ്മുടെ ദേശത്തുണ്ട്. അവരോട് സുവിശേഷം അറിയിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നമുക്കുള്ളത്. അതിന് പണം ആവശ്യമാണ്, അതിന് വളരെയേറെ ചിലവുകളുണ്ട്. 7-ാം വാക്യത്തിൽ നാം കാണുന്ന 2-ാമത്തെ ചോദ്യം, അഥവാ മീഖായിൽ നാം കാണുന്ന ഈ 4-ാമത്തെ ചോദ്യം, എന്റെ അതിക്രമത്തിനു വേണ്ടി ഞാൻ എന്റെ ആദ്യജാതനെയും ഞാൻ ചെയ്ത പാപത്തിനു വേണ്ടി എന്റെ ഉദരഫലത്തെയും കൊടുക്കണമോ? ഇതിന്റെ അർത്ഥം നമ്മുടെ നാട്ടിലൊക്കെ കുട്ടികളെ സുവിശേഷ വേലയ്ക്ക് നേരുന്നത് പോലെ നേർന്നു കൊടുക്കുന്നതല്ല, പിന്നെയോ മനുഷ്യക്കുരുതി, കുഞ്ഞുങ്ങളെ കുരുതി കഴിക്കുന്ന ആചാരം. മീഖായുടെ ജനങ്ങൾക്കിത് അപരിചിതമല്ലായിരുന്നു, അർത്ഥവത്തായിരുന്നു. അവരുടെ ചുറ്റിലും പാർത്തിരുന്ന ദേശക്കാർ തങ്ങളുടെ ആരാധനകളിൽ മോലെക് ദേവനും ബാൽ എന്ന ദേവനും മനുഷ്യനെ കുരുതി കഴിച്ചിരുന്നു. ഈ ആചാരത്തിലേക്ക് ഇസ്രായേൽ ജനവും തിരിഞ്ഞ അവസരങ്ങളുണ്ട്. തെക്കേ രാജ്യത്തെ 2 ദൈവമില്ലാത്ത രാജാക്കന്മാർ മനുഷ്യബലിയിൽ ഏർപ്പെട്ടിരുന്നു. ചരിത്രത്തിൽ നാം ഇത് വായിക്കുന്നു. അവർ ആഹാസും മനശ്ശെയുമായിരുന്നു. ഈ അധർമ്മികളായ രാജാക്കന്മാർ തങ്ങളുടെ സ്വന്തം കുഞ്ഞുങ്ങളെ ദേവപ്രീതിക്കായി ജീവനോട് ദഹിപ്പിച്ചു. പക്ഷെ ദൈവം ആവശ്യപ്പെടുന്നത് അതാണോ? ഞാൻ വളരെ ശ്രദ്ധയോടെ വ്യക്തമാക്കട്ടെ, ഈ ജനങ്ങളോട് ദൈവം ഒരിക്കലും തങ്ങളുടെ കുട്ടികളെ മനുഷ്യക്കുരുതിയായി അർപ്പിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടില്ല. അവരുടെ ഇടയിൽ ജനിക്കുന്ന മനുഷ്യന്റെയും മൃഗങ്ങളുടെയും എല്ലാ കടിഞ്ഞൂലുകളിൽ ആണായതൊക്കെയും ദൈവത്തിന് നൽകണം എന്ന് ദൈവം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ മനുഷ്യബലി താൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്ന് ദൈവം വ്യക്തമാക്കിയിരുന്നു. ഒരു മനുഷ്യനെയും കുരുതി കഴിക്കുവാൻ ദൈവത്തിന് ഇഷ്ടമില്ല, അതവൻ ആവശ്യപ്പെടുകയുമില്ല. അബ്രഹാമിനോട് പിന്നെ ചോദിച്ചതോ എന്നല്ലേ താങ്കളുടെ സംശയം? അതിന്റെ പശ്ചാത്തലം വളരെ വ്യത്യസ്തമാണ്. അത് പറയുവാൻ ഞാൻ സമയം കളയണോ? ഈ വിഷയവുമായി ബന്ധപ്പെട്ട അനേകം ഭാഗങ്ങൾ തിരുവചനമാകുന്ന ബൈബിളിലുണ്ട്. പക്ഷേ എന്റെ വിഷയത്തെ സ്ഥിരീകരിക്കുവാൻ കഴിവുള്ള ഏതാനും ചിലത് മാത്രമെടുത്ത് ചൂണ്ടിക്കാണിച്ച് മുൻപോട്ട് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സംഖ്യാപുസ്തകം 18-ാം അധ്യായത്തിൽ ദൈവം തന്റെ ജനങ്ങൾക്ക് ചില നിയമങ്ങളൊക്കെ കൊടുത്തിട്ട് അവരോട് പറഞ്ഞു താൻ അവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്താകുന്നുവെന്ന്. നാം അവിടെ വായിക്കുന്നത് ഇപ്രകാരമാണ്: മനുഷ്യരിലാകട്ടെ മൃഗങ്ങളിലാകട്ടെ സകല ജഡത്തിലും അവർ യഹോവയ്ക്ക് കൊണ്ടുവരുന്ന കടിഞ്ഞൂലൊക്കെയും നിനക്കിരിക്കണം, മനുഷ്യന്റെ കടിഞ്ഞൂലിനെയോ വീണ്ടെടുക്കണം, അശുദ്ധ മൃഗങ്ങളുടെ കടിഞ്ഞൂലിനെയും വീണ്ടെടുക്കണം. സംഖ്യാപുസ്തകം 18-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. ദൈവം കടിഞ്ഞൂലിനെയെല്ലാം അവകാശപ്പെടുന്നു. കടിഞ്ഞൂലായ ആണൊക്കെയും തൻ്റെതാണെന്ന് ദൈവം പറയുന്നു. പക്ഷേ വീണ്ടെടുപ്പ് മുതലായി വെള്ളി കൊണ്ടുവന്ന് ആ കടിഞ്ഞൂലിനായി നൽകണം. വേറെ വിധത്തിൽ പറഞ്ഞാൽ ദൈവം മനുഷ്യനെ ബലിയർപ്പിക്കുന്നത് അംഗീകരിക്കില്ല. അത് ഏത് സംസ്കാരത്തിലാണെങ്കിലും ദൈവം അത് വെറുക്കുന്നു. അങ്ങനെ ചെയ്യുന്നവർ മഹാപാതകമാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല, ദൈവം ഒരു അശുദ്ധമായ മൃഗത്തിൻ്റെ ബലിയും അംഗീകരിക്കില്ല. അത് രസകരമായി തോന്നുന്നില്ലേ? മനുഷ്യൻ അശുദ്ധനാണ്. ഇന്നത്തെ കാലത്ത് കുട്ടികളെ പ്രതിഷ്ഠിക്കാറുണ്ടല്ലോ. ഒരാളെ ചെറുപ്പത്തിൽ പ്രതിഷ്ഠിച്ചു എന്നതുകൊണ്ട് മാത്രം ആൾ ശരിയാകണമെന്നില്ല. ശരിയായ ശിക്ഷണത്തിൽ വളർത്തുന്നില്ല എങ്കിൽ കൂടുതൽ വഷളാകാനാണ് സാധ്യത. ഏതായാലും കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിൽ തന്നെ പ്രതിഷ്ഠിക്കുന്നത് ഒരു നല്ല പരിചയമാകുന്നു. ഈ പഴയ നിയമത്തിലെ സമർപ്പണം അതിൽ നിന്നും വ്യത്യസ്തമാണ്. പഴയ നിയമത്തിൽ നാം വായിക്കുമ്പോൾ ദൈവം പറഞ്ഞു, കടിഞ്ഞൂൽ കുഞ്ഞുങ്ങളെയൊക്കെ നിങ്ങൾ വീണ്ടെടുക്കണം, അവന് വേണ്ടി വീണ്ടെടുപ്പ് വില കൊടുക്കണം, ഞാനിപ്പോൾ അവനെ സ്വീകരിക്കില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ? അവൻ ആ അശുദ്ധമായ മൃഗത്തെപ്പോലെ അശുദ്ധമാണ്. ഈ കാരണത്താലാണ് ഒരു കുട്ടിയെ പ്രസവിച്ച സ്ത്രീ പ്രസവം കഴിയുന്ന ദിവസങ്ങളിൽ അശുദ്ധിയായിരിക്കുന്നത്. അവൾ ഒരു അശുദ്ധമായ വസ്തു ലോകത്തിലേക്ക് കൊണ്ടുവന്നു എന്ന് ചുരുക്കം. ദാവീദ സങ്കീർത്തനത്തിൽ ഇപ്രകാരം പാടി, ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. 51-ാം സങ്കീർത്തനത്തിന്റെ 5-ാം വാക്യം. വീണ്ടെടുക്കാത്ത കുട്ടിയെ ദൈവത്തിന് ആവശ്യമില്ല. നമ്മുടെ കുഞ്ഞ് കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി കൈക്കൊള്ളുന്നത് വരെയും നാം കാത്തിരുന്നേ മതിയാകൂ. അങ്ങനെ ആ കുട്ടി കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് കഴിയുമ്പോൾ ദൈവത്തിന് അവനെ ഉപയോഗിക്കുവാൻ സാധിക്കും. അതുവരെ ദൈവം അവനെ എടുത്ത് ഉപയോഗിക്കുവാൻ പോകുന്നില്ല. ഓരോരുത്തരും ക്രിസ്തുവുമായി വ്യക്തിപരമായ ഒരു ബന്ധത്തിൽ എത്തിച്ചേരണം. പുറപ്പാട് ദിവസം 13-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഇസ്രായേൽ മക്കളുടെ ഇടയിൽ മനുഷ്യരിലും മൃഗങ്ങളിലും കടിഞ്ഞൂലായി പിറക്കുന്നതിനെയൊക്കെയും എനിക്കായി ശുദ്ധീകരിക്കുക, അത് എനിക്കുള്ളത് ആകുന്നു എന്ന് കൽപ്പിച്ചു. പക്ഷേ നാം ലേവ്യാപുസ്തകം 18-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ കാണുന്നത്, നിന്റെ സന്തതിയിൽ ഒന്നിനെയും മോലേക്കിന് അർപ്പിച്ച് നിന്റെ ദൈവത്തിന്റെ നാമത്തെ അശുദ്ധമാക്കരുത്, ഞാൻ യഹോവ ആകുന്നു. വേറെ വിധത്തിൽ പറഞ്ഞാൽ ദൈവം പറയുകയാണ്, നരബലി നടത്തരുത്, നിന്റെ കുഞ്ഞിനെ എടുത്ത് മനുഷ്യക്കുരുതി കഴിക്കരുത്, നീ അത് ചെയ്യുന്ന പക്ഷം എന്റെ നാമത്തെയാണ് അശുദ്ധമാക്കുന്നത്. നരബലി ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്നില്ല, അത് വെറും പിശാചിന്റെ തന്ത്രമാണ്. ആരെങ്കിലും അതിനൊരുങ്ങുന്നു എങ്കിൽ നാം തീർച്ചയായും നിരുത്സാഹപ്പെടുത്തണം. അങ്ങനെയുള്ളത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുവാൻ പാടില്ല, അങ്ങനെ അതിനെ അനുവദിച്ചുകൂടാ. ഇന്ന് നമ്മുടെ രാജ്യത്ത് പല സ്ഥലങ്ങളിലും നരബലി നടക്കുന്ന വാർത്ത പത്രത്തിൽ വായിക്കാറുണ്ടല്ലോ. ഇത് പ്രധാനമായും മന്ത്രവാദവുമായി ബന്ധപ്പെട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അറിയാം ഇത് പൈശാചികമാണെന്ന്. ഒരിക്കലും വിശുദ്ധനായ ദൈവം മനുഷ്യനെ ബലി കഴിക്കുവാൻ ആവശ്യപ്പെടില്ല. രക്തദാഹിയായ പിശാചാണ് അതിനുവേണ്ടി നടക്കുന്നത്. എനിക്കറിയില്ല എങ്ങനെ ഈ പിഞ്ചോമനകളെ കൊല്ലുവാൻ തോന്നുമെന്ന്. ഭയങ്കരമല്ലേ? ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്നതും ബലി കഴിക്കുന്നതും രണ്ടും രണ്ടാണ്. എനിക്ക് ഒരു മകനുണ്ട്, കൊച്ചുകുട്ടിയാണ്. എന്റെ ചില സ്നേഹിതർ പറയാറുണ്ട്, താങ്കളുടെ മകനും താങ്കളെ പോലെ ഒരു പ്രസംഗകനാകുമെന്ന് എനിക്കുറപ്പുണ്ട്, അവൻ അങ്ങനായി വരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പോലും. ഞാൻ പക്ഷെ അങ്ങനെ പ്രാർത്ഥിക്കാറില്ല. അവൻ അങ്ങനെ പ്രസംഗകനാകണം എന്നെനിക്ക് താല്പര്യമില്ലാഞ്ഞിട്ടല്ല. ഒരു പിതാവായ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി താല്പര്യപൂർവ്വം പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ ദൈവത്തോട് പറയുന്നു, എൻ്റെ കുട്ടി ആദ്യം കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കണം, രക്ഷിക്കപ്പെടണം. അതിനുശേഷം ദൈവം അവനെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നുവോ ആ വഴിയിൽ തന്നെ അവൻ പോകണം. ദൈവം അവനെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒരു കൃഷിക്കാരനാകണം എന്നാകുന്നുവെങ്കിൽ ഞാൻ അതിൽ പൂർണ്ണ സംതൃപ്തനായിരിക്കും. അല്ല, അവനൊരു പ്രസംഗകനാകണമെന്നാണ് ദൈവത്തിന്റെ ഹിതമെങ്കിൽ എന്റെ കുട്ടിയെ ആ വഴിയിൽ തന്നെ വിടണം എന്നാണ് എന്റെ ആഗ്രഹം. ദൈവത്തിൽ നിന്നും അകന്നുപോയ സ്വഭാവമുള്ള നിങ്ങൾക്കോ എനിക്കോ ഒരു കുട്ടിയെ എടുത്ത് പൂർണ്ണസമയ സുവിശേഷ വേലയ്ക്ക് വേണ്ടി നിർബന്ധിച്ചയക്കുവാൻ സാധ്യമല്ല. അത് അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്ന് രണ്ടു പ്രാവശ്യം ചിന്തിക്കേണ്ടതുണ്ട്. അത് ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യും എന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അത് അങ്ങനെയല്ല ചെയ്യേണ്ടത്. അത് അങ്ങനെ ചെയ്യുമ്പോൾ ഒട്ടും ശരിയാകത്തുമില്ല. അനേകർക്കും പറ്റിയ വലിയ അബദ്ധങ്ങളിൽ ഒന്നാണിത്. ദൈവമക്കളായ പല മാതാപിതാക്കളും സത്യസന്ധരായ ആത്മാർത്ഥതയുള്ളവർ ആദ്യത്തെ കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപ് ഒരു നേർച്ച അങ്ങ് നേരും. ഈ കുഞ്ഞ് ആണാകുന്നുവെങ്കിൽ അവനെ ദൈവവേലയ്ക്ക് വിടുമെന്ന്. കുട്ടി പിറന്നപ്പോൾ ആണ്. അവനെ കാണുന്നവരെല്ലാം കൂടി പറഞ്ഞ് പേടിപ്പിക്കും, എടാ നിന്നെ സുവിശേഷ വേലയ്ക്ക് നേർന്നതാ, പോയില്ലെങ്കിൽ അങ്ങനെ പറ്റും ഇങ്ങനെ പറ്റും, ഗുണം പിടിക്കത്തില്ല, അതുകൊണ്ട് പൊക്കോ വേഗം. ഇത് കേട്ട പയ്യൻ ആകെ ഭയന്ന് മനസ്സില്ലാ മനസ്സോടെ ഇറങ്ങിത്തിരിക്കും. അവൻ അതിൽ വിശ്വാസമുണ്ടായിട്ടൊന്നുമല്ല, ഏതെങ്കിലും ബൈബിൾ കോളേജിൽ എങ്ങനെങ്കിലും പഠിക്കും. ഒടുവിൽ ഒരു വലിയ പരാജയം. ചെല്ലുന്നിട തെങ്ങും മനുഷ്യനോട് യോജിക്കില്ല. കാരണം ഇഷ്ടപ്പെടാത്തതിന്റെ പുറകെ ഇറങ്ങിത്തിരിച്ചതല്ലേ. എന്റെ പ്രിയ സുഹൃത്തെ, ആദ്യം താങ്കളുടെ കുഞ്ഞിന് വേണ്ടത് ദൈവവുമായുള്ള വ്യക്തിപരമായ ഒരു ബന്ധമാണ്. ആ ആത്മാർത്ഥ ബന്ധം അവനെ ദൈവഹിതം മനസ്സിലാക്കുവാൻ സഹായിക്കും. ശരിയായ വഴിയിൽ അവൻ പ്രയോജനപ്പെടും. അവൻ അനേകർക്ക് ഒരു വലിയ അനുഗ്രഹമാകും. ഇതൊരു ഉപജീവന മാർഗമല്ല, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് തന്നിട്ടുള്ള ഉത്തരവാദിത്വമാണ്. പല ഭവനങ്ങളിലും കുഞ്ഞുങ്ങളെ ദൈവവേലയ്ക്ക് പ്രതിഷ്ഠിക്കുന്നതും വിടുന്നതും ഭൗതിക അനുഗ്രഹത്തിനു വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ എന്നെ തെറ്റിദ്ധരിക്കില്ലല്ലോ. ഇതൊരു വലിയ അബദ്ധമാണ്. ഞാനത് വിവരിക്കുവാൻ പോയാൽ സമയം തികയുകയില്ല. അപ്പനും അമ്മയും പ്രതിഷ്ഠിച്ചിട്ടും ദൈവവേലയ്ക്കിറങ്ങുവാൻ മടിച്ചു നിൽക്കുന്ന കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാൻ ചിലർ നീട്ടി നീട്ടി വാചമടിക്കുന്നത് കേൾക്കാം. അവർ പറയും, കുഞ്ഞേ, ഈ പണിക്കിറങ്ങിയവരാരും പട്ടിണി കിടന്നിട്ടില്ല. അവരുടെ ഭാവി ഭയങ്കര അനുഗ്രഹമായി. അവരുടെ മക്കളൊക്കെ ഇന്ന് എവിടാണെന്നറിയാമോ? അല്ല, ഇന്ന് ഇത്രയും മാന്യതയുള്ള ഒരു പണിയുണ്ടോ? അതുകൊണ്ട് കുഞ്ഞു പോ. ഈ ഗുണദോഷിക്കുന്നവന്റെ വീട്ടിൽ ഇതുപോലെ അഞ്ചെണ്ണം കാണും. ഒന്നിനെയും ദൈവവേലയ്ക്ക് പോകുവാൻ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ഒടുവിലത്തേതിനെ വരെ എങ്ങനെയെങ്കിലും വിദേശത്തെത്തിക്കുവാൻ വേണ്ടി അവരുടെ തള്ളയെ വിദേശത്ത് വിട്ട് കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വല്ലവന്റെയും മക്കൾ പോകുന്നതിന് പറഞ്ഞു കൊടുക്കുന്നതിന് എന്താ ബുദ്ധിമുട്ട്? ഈ പറയുന്നവർക്ക് ഇത് വല്ലതും അറിയാമോ? ആത്മാർത്ഥമായി ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങി പട്ടിണി കിടന്നവരെയും കിടക്കുന്നവരെയും എനിക്കറിയാം. ഇത് മാന്യതയുള്ള പണിയാണെന്ന് പറഞ്ഞില്ലേ? ചില സ്ഥലങ്ങളിൽ പ്രസംഗിക്കുവാൻ ചെന്നിട്ട് നായെ തല്ലുന്നത് പോലെ തല്ലുകൊണ്ടവരെയും കൊള്ളുന്നവരെയും എനിക്കറിയാം. ഭാവി അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞു കൊടുത്തില്ലേ? ആത്മാർത്ഥമായി ദൈവവേലയ്ക്ക് ഇറങ്ങിയിട്ട് മരിക്കുമ്പോൾ പോലും കാൽ കാശിന് മുതലില്ലാതെ മരിച്ചവരെ എനിക്കറിയാം. മരിച്ചു കഴിഞ്ഞിട്ടുള്ള ഭാവിയാണ് പറയുന്നതെങ്കിൽ അത് ശരിയാ. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, താങ്കൾ ക്രിസ്തുവുമായി വ്യക്തിപരമായ ഒരു ബന്ധത്തിൽ വന്നു കഴിഞ്ഞ് ദൈവവേലയ്ക്ക് ഇറങ്ങുവാനാണ് ദൈവം താങ്കളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതെന്ന് ഗ്രഹിച്ചു കഴിഞ്ഞാൽ ഒരു പ്രതികൂലവും താങ്കളെ പുറകോട്ട് പിടിക്കില്ല. മുൻപിൽ ദൈവത്തെയല്ലാതെ ഒന്നും കാണാതെ താങ്കൾ ഇറങ്ങിത്തിരിക്കും. യോഹന്നാന്റെ പുസ്തകം പഠിച്ചപ്പോൾ നാം ഇത് ചിന്തിച്ചത് ഓർക്കുമല്ലോ. അതുകൊണ്ട് നമുക്ക് ദൈവഹിതത്തിന് വേണ്ടി നമ്മെ സമർപ്പിക്കാം. നാം ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിലല്ല ദൈവം പ്രസാദിക്കുന്നത്. നമ്മുടെ ദാനധർമ്മങ്ങളിൽ സംതൃപ്തി അടയുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. അവിടുന്ന് ആവശ്യപ്പെടുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതമാകുന്നു. അവൻ മനുഷ്യരിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്തെന്ന് അടുത്ത വാക്യത്തിൽ കുറെ കൂടി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എട്ടാം വാക്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. മനുഷ്യ, നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? അനേകർക്കും ഈ എട്ടാം വാക്യം ഭയങ്കര സന്തോഷമാണ്. കാരണം അവർ ചിന്തിക്കുന്നത് ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രവൃത്തിയിൽ കൂടിയുള്ള രക്ഷയെക്കുറിച്ചാകുന്നു എന്നാണ്. കർമ്മമാർഗത്തിലൂടെ മോക്ഷം പ്രാപിക്കാം എന്ന ചിന്താഗതി. വാസ്തവത്തിൽ ഈ എട്ടാം വാക്യം ഇതിൽ മീഖ ചെയ്യുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ആരും ദൈവവചനം പഠിപ്പിച്ചിട്ടില്ലാത്തവരും അന്ധകാരത്തിൽ കഴിയുന്നവരുമായ വടക്കേ രാജ്യത്തെ പല സത്യസന്ധരായ ആളുകളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയാണ്. അവർ സാധാരണ ചോദിക്കുന്നതായ നാല് ചോദ്യങ്ങൾ ആറും ഏഴും വാക്യങ്ങളിൽ നാം കണ്ടു. അവർക്കറിയണം എങ്ങനെയാണ് ദൈവസന്നിധിയിൽ കടന്നു വരേണ്ടതെന്ന്. അവർക്കറിയണം അവർ ഹോമയാഗം കഴിക്കണോ, അതോ അനേകം യാഗങ്ങൾ കഴിക്കണോ എന്ന്, അതോ അവരുടെ സ്വന്തം കുഞ്ഞുങ്ങളെ നരബലിയായി അർപ്പിക്കണോ എന്നൊക്കെ അവർ ചോദിക്കുന്നു. ഇതിനെല്ലാം അവർ തയ്യാറാണ്. ദൈവത്തിന് എന്താണ് ആവശ്യം എന്നങ്ങോട്ട് പറഞ്ഞാൽ മാത്രം മതി. മീഖ അവരുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്നു. അവൻ പറയുന്നു, ഈ കാര്യങ്ങളൊന്നും ദൈവം ആവശ്യപ്പെടുന്നില്ല. അകമേ ആത്മാർത്ഥമായ അനുഭവമില്ലാത്ത, ഉള്ളിൽ യാഥാർത്ഥ്യമില്ലാത്ത, പുറമേയുള്ള മതം തികച്ചും പ്രയോജനമില്ലാത്തതാണ്. അതേത് മതവും ആയിക്കൊള്ളട്ടെ, സാരമില്ല. ഹൃദയംഗമായ അനുഭവം ഇല്ലാത്തതെല്ലാം വെറും ചപ്പും ചവറുമാകുന്നു. ഒരു വീണ്ടും ജനനം ആവശ്യമാകുന്നു. ഓരോ വ്യക്തിക്കും ഒരു പുതിയ സ്വഭാവം അത്യാവശ്യമായിരിക്കുന്നു. ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഈ സ്വഭാവം പുതുതായി ജനിക്കുന്നതിലൂടെ മാത്രമേ കരസ്ഥമാക്കുവാൻ സാധിക്കൂ. ബാഹ്യമായ കാര്യങ്ങളല്ല പ്രധാനപ്പെട്ടത്. ദൈവം അവിടെ ഒരിക്കലും ആരംഭിക്കുന്നില്ല. ദൈവം എന്തൊന്നിലാകുന്നു പ്രസാദിക്കുന്നത്? മനുഷ്യരിൽ നിന്നും അവിടുന്ന് ആഗ്രഹിക്കുന്നത് എന്ത് എന്നൊക്കെ അറിയുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വാക്യം അത് വ്യക്തമാക്കുന്നുണ്ട്. നാം ഈ എട്ടാം വാക്യം വളരെ സൂക്ഷ്മതയോടും വിശദമായും ചിന്തിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വാക്യം ശരിയായി വ്യാഖ്യാനിക്കുന്ന ഏതൊരു വ്യക്തിയും മനസ്സിലാക്കും, നാം കർമ്മം കൊണ്ടല്ല രക്ഷപ്പെട്ടത്, നമുക്ക് സൽക്കർമ്മങ്ങളൊന്നുമില്ല എന്ന് നാം ആദ്യം അറിയണം. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ കറവുരണ്ട തുണി പോലെ മാത്രമാണ്. അത് സർവശക്തനായ ദൈവത്തിന്, വിശുദ്ധനായ ദൈവത്തിന് ഒരിക്കലും അംഗീകരിക്കുവാൻ സാധിക്കുന്ന വിധത്തിലല്ല. നാം ഏറ്റവും നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ പോലും അതിൻ്റെ പിൻപിൽ ഒളിഞ്ഞുകിടക്കുന്ന ആ കപടഭാവം, ആ വ്യാജഭാവം ദൈവത്തിനറിയാം. നാം എത്ര നമ്മെ തന്നെ നേരെയാക്കുവാൻ ശ്രമിച്ചാലും അതിൻ്റെ പിൻപിലുള്ള സ്വാർത്ഥത ദൈവം കാണുന്നു. അത് ദൈവം ഒരിക്കലും അംഗീകരിക്കില്ല. ഈ വാക്യം അതാണ് വളരെ വ്യക്തമായിട്ട് നമ്മോട് സംസാരിക്കുന്നത്. ഈ വാക്യം നമുക്ക് കൂടുതലായി അടുത്ത ക്ലാസ്സിൽ പഠിക്കാവുന്നതാണ്. ഈ ഭാഗം നിങ്ങളൊന്ന് ചിന്തിച്ചാട്ടെ. ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ അവൻ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവവുമായുള്ള ബന്ധമാണ്. ആ ബന്ധത്തോടുകൂടെ ആരംഭിക്കുന്ന ജീവിതത്തിൽ എന്തെല്ലാം വ്യതിയാനങ്ങൾ ഉണ്ടാകും, എന്തെല്ലാം നാം ചെയ്യേണ്ടതായിട്ടുണ്ട്, എന്തെല്ലാം ചെയ്യരുതാത്തതുണ്ട് എന്ന് ദൈവവചനത്തിലൂടെ ദൈവം തന്നെ കാണിച്ചു തരും. പ്രവാചകൻ വളരെ വ്യക്തമായി അത് നമ്മോട് സംസാരിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ അപ്രകാരം ദൈവഹിതത്തിൽ താങ്കളെ തന്നെ ഏൽപ്പിച്ച് മുൻപോട്ട് പോകാൻ സാധിക്കുന്നുണ്ടോ?